ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രഭാത ബൈബിൾ സ്റ്റഡിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബിൻ്റെ ലേഖനം 2 അതിൻ്റെ 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. The letter of James chapter 2 verses 12 and 13. ഞാനത് മലയാളത്തിലൊന്ന് വായിക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് നിരന്തരം വചനത്തിലൂടെ സംവാദിക്കുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ സാന്നിധ്യവും നിന്നിലൂടെയുള്ള രക്ഷയുടെ സന്തോഷവും സമാധാനവുമൊക്കെ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയാക്കണം. ഈ പ്രഭാത സമയത്ത് ഈ വിശുദ്ധ ആലയത്തിൽ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയമക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ അവിടുത്തെ സാന്നിധ്യമുണ്ടായിരിക്കണം. കർത്താവെ, ഏത് ആത്മാവിനാൽ നിൻ്റെ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങളിൽ വസിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഏതോ നീ കേൾക്കണമേ. ദൈവത്തിൻ്റെ ന്യായവിധി, ഇതിൽ വിശ്വസിക്കുന്നു. ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്, ഇത് സത്യമാണോ? ഇതിനെ നമ്മൾ ഗൗരവമായി കാണുന്നുണ്ടോ? ദൈവം ന്യായം വിധിക്കുന്നവനാണോ? ആണോ? ന്യായം വിധിക്കുന്നവനാണ്. ഒരു നാളിൽ നമ്മൾ ഈ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾക്ക് അത് വ്യക്തതയോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓർമ്മ നമ്മളെ ഭരിക്കുന്നുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മളിത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നെങ്കിൽ അത് എങ്ങനെയുള്ള ഓർമ്മയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്? ഓർക്കുന്നെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നതിൽ എന്തെങ്കിലും ക്രമം, ചിട്ടകൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഞാനുൾപ്പെടെ സ്വയം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്താനായിട്ട് വിടുകയാ. ഞാൻ ആരിൽ നിന്നും ഉത്തരം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഇതിന് ഉത്തരം നമ്മൾ സ്വയമേ കണ്ടെത്തേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു ന്യായവിധി ഉണ്ട്. നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തതയോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾ ഓരോ വിശുദ്ധ ആരാധനയിലും ഓർക്കുകയും അത് ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസമായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് പറയാമോ? എല്ലാ ക്രിസ്തീയ ആരാധനയുടെയും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വളരെ ഗൗരവമേറിയ ഒരു ഭാഗമാണ് നൈസീൻ ക്രീഡ്, അല്ലേ? നൈസീൻ ക്രീഡ് നമ്മൾ സുവിശേഷം, അതായത് എവൻഗേലിയോൻ വായിക്കുന്നത് പോലെ ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ കേൾക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതാണ്. ആ സമയത്ത് ആരാധനയിൽ ഗൗരവത്തോടുകൂടെ കാണേണ്ടതും നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും വാക്കും പ്രവൃത്തിയുമെല്ലാം വളരെ അധികം രൂപപ്പെടുത്തേണ്ടതാണ്, ചിട്ടപ്പെടുത്തേണ്ടതാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 12:36 അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? 12:36 അത് കർത്താവാണ് പറയുന്നത്, അത് കർത്താവാണ് പറയുന്നത്. അപ്പോൾ നാം പറയുന്ന വാക്കുകൾ അത് ഗൗരവമുള്ളതാണ്, അത് നാം മറ്റുള്ളവരോട് ആകുന്നു എങ്കിൽ തന്നെയും അത് നാമുമായി ബന്ധപ്പെട്ട ആരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു അവസരം ആണ് എങ്കിലും അത് ഗൗരവത്തോടെ കാണുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതും ആശ്വാസം നൽകുന്നതും ധൈര്യം നൽകുന്നതും അവരെ രക്ഷയിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾ നമ്മളിലൂടെ ഉണ്ടാകേണ്ടത് ആകുന്നു എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നാം പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ നിന്നുമാണല്ലോ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം വാക്കുകളെ ന്യായം വിധിക്കുമ്പോൾ ഹൃദയങ്ങളെയാണ് കാണുന്നത്. ദൈവം ഹൃദയങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് വാക്കുകൾ വരുന്നത്. നമ്മുടെ ഹൃദയ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വാക്കുകളുടെ ഘടനകൾ രൂപപ്പെടുന്നത് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 12:34-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, ഇതിനുള്ള മുന്നറിയിപ്പ് യേശു ഗിരിപ്രഭാഷണത്തിൽ നൽകിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25:21-26, 33-37, 7:1-5 ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ന്യായം വിധിക്കും എന്നുള്ളത് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:22-25 വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് സമയം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്ത് വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളെ വീണ്ടും ദൈവം ഓർക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് പഴയ നിയമത്തിൽ നമ്മളെ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ വീണ്ടും ദൈവം ഓർക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ പാപങ്ങൾ നമ്മുടെ സ്വഭാവത്തെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നതാണ്. പാപത്തെ നിസാരമായി കണ്ടുകൊണ്ട് ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കും എങ്കിലും അവയുടെ ഫലത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ നിരക്കാത്തത് ചെയ്തു, അതിനകത്ത് നമുക്കൊരു കുറ്റബോധമുണ്ടാകുന്നു, മനസ്സ് വേദനിക്കുന്നു, ദൈവസന്നിധിയിൽ അനുദപിച്ച് ദൈവമുൻപാകെ അത് ഏറ്റുപറയുകയാണെങ്കിൽ അവൻ ക്ഷമിക്കും. എന്നാൽ ഇതൊന്നും ഇല്ലാത്തവരുമുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളവരെ മുറിപ്പെടുത്തി, മറ്റുള്ളവരുടെ മുൻപാകെ മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുകയും തൻ്റെ പ്രവൃത്തികൾ തനിക്ക് തന്നെ അസ്വസ്ഥത നൽകുന്ന പാപങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ അത് തനിക്കും മറ്റുള്ളവർക്കും വേദനയും അസ്വസ്ഥതയും ഉളവാക്കി ദൈവസന്നിധിയിൽ അനുദപിക്കുന്നവരുണ്ട്, അനുദപിക്കാത്തവരുമുണ്ട്. അപ്പോൾ അനുദപിച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമുണ്ടാകും. ദൈവം നമ്മളോട് ക്ഷമിക്കും, പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തിന്മ നിറഞ്ഞതാണെങ്കിൽ, പാപം നിറഞ്ഞതാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഫലം എൻ്റെ ജീവിതത്തിലുണ്ടാകും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ, അതുകൊണ്ടാണ് യോനാ പ്രവാചകൻ പറഞ്ഞത്, എനിക്കറിയാം നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അനുദപിച്ചാൽ നീ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്, അതുകൊണ്ടാണ് ഞാൻ നിനവിയിലേക്ക് പോകാഞ്ഞത്, തർശീശിലേക്ക് ഓടിപ്പോയത്. അപ്പോൾ ദൈവം കരുണാസമ്പന്നനാണ്, ആർദ്രതയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടുകൂടെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മളോട് ക്ഷമിക്കുന്നവനാണ്. പക്ഷേ നമ്മുടെ പാപത്തിൻ്റെ ഫലത്തിന്, അതിനകത്ത് ഫലത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ പാപത്തിൻ്റെ ഫലം മരണമാണ്, തിന്മയുടെ ഫലം തിന്മയ്ക്കനുസൃതമായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളത് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. അപ്പോൾ നമ്മുടെ മനോഭാവം വിധിക്കപ്പെടുന്നതാണ്. പ്രവൃത്തി മാത്രമല്ല, മനോഭാവങ്ങളും വിധിക്കപ്പെടുന്നതാണെന്നാ കർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടൊക്കെ നമ്മൾ ഗൗരവമായിട്ട് ജീവിതത്തെ കാണേണ്ടതായിട്ടുണ്ട്. ഗൗരവമായിട്ട് കാണുകയാണെങ്കിൽ എന്തു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും അല്ലേ? സ്വർഗത്തിൻ്റെ അനുഭവത്തിലുള്ള ഒരു നീക്കമായിരിക്കാം പിന്നീടുള്ളത്. അപ്പോൾ ഇത് ഈ വിധത്തിലൊക്കെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ പ്രവൃത്തി മാത്രമല്ല, നമ്മുടെ മനോഭാവം പോലും. അത് യാക്കോബ് അപ്പോസ്തലം വളരെ വ്യക്തതയോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ ധനവാനും ദരിദ്രനും തമ്മിലുള്ള ഭാഗമൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരോടുള്ള മനോഭാവം, അവരെ സ്നേഹത്തോടും നമ്മളെപ്പോലെ ഒരുവനായി കാണാനായിട്ടും ഉൾക്കൊള്ളാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം. രണ്ട് മനോഭാവങ്ങളെയാണ് യാക്കോബ് ഇവിടെ എടുത്തു പറയുന്നത്. മറ്റുള്ളവരോരുടെ കരുണ കാണിക്കുന്നതും കരുണ കാണിക്കാത്തതുമാണവ. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. എന്നാൽ ഇനിയും മറ്റുള്ളവരോട് കരുണ കാണിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? പറ്റുകയില്ലെന്നാണ് ഇനിയും യാക്കോബ് തിരുവചനത്തിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുകയില്ല, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുകയില്ല മറ്റുള്ളവർ. എന്നാൽ ഈ കരുണ കാണിച്ച് രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല എന്നാണ് വേദപുസ്തകം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. എന്നാൽ മറ്റുള്ളവരോട് കരുണ കാണിച്ച് എനിക്ക് ഉള്ളത് അവൻ്റെ പ്രയാസത്തിൽ സ്വല്പം കൊടുത്ത് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ പറ്റുകയില്ല. അപ്പോൾ മറ്റുള്ളവരോരുടെ കരുണ കാണിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് കരുണ സമ്പാദിക്കാവുന്നതല്ല. അങ്ങനെ സമ്പാദിക്കാവുന്നതായിരുന്നുവെങ്കിൽ അത് കരുണയാകുകയില്ലല്ലോ. എന്നാൽ മറ്റുള്ളവരുടെ പാപങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുവാനും നമുക്ക് സാധിക്കുന്നതല്ല. ചിലരുടെ മനോഭാവമാണ് ഈ ഇപ്പം ഒരു സൈഡിൽ അനീതി കൊടികുത്തി വാഴുക, സത്യത്തിന് യാതൊരു വിലയുമില്ല, അസത്യം ഇങ്ങനെ ശക്തി ആർജിച്ചു വരികയാണ്. ഞാൻ എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ എൻ്റെ പാട്, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു, ഈ മനോഭാവം തെറ്റാ. ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെളിച്ചത്തെ ഇരുളാക്കുന്ന പ്രവൃത്തി വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയത്ത് നിസ്സംഗതയോടുകൂടെ നിൽക്കുന്ന മനോഭാവമുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. കർത്താവ് അവരെ സ്വർഗത്തിലിരുന്ന് നോക്കി ചിരിക്കുകയാണ്. നമ്മൾ അതങ്ങനല്ല, ഇങ്ങനെ ആണ് എന്ന് പറയാനായിട്ട് കഴിയണം. കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പരാജയമായിട്ട് കാണണം. നമ്മൾ നിങ്ങളൊക്കെ വളർന്നു വന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു 10, 40, 50 വർഷത്തിന് മുമ്പ് നമ്മുടെയൊക്കെ പള്ളികളിൽ, നമ്മുടെയൊക്കെ ഇടവകകളിൽ ഒന്നിലധികം കാരണവന്മാരുണ്ടായിരുന്നു. കാരണവന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സീനിയറായിട്ടുള്ള. അങ്ങനല്ല ഇങ്ങനെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് വേറൊരു ശബ്ദമില്ലായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ക്വാളിറ്റി ലീഡർഷിപ്പ് ഇന്ന് പാരീഷുകൾക്ക്, സഭയ്ക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. അവർ പേടിച്ച് മാത്രമല്ല അതിനെ അനുസരിച്ചത് കേട്ടോ. പേടിച്ച് അനുസരിക്കുകയില്ലല്ലോ ആരെയെങ്കിലും. ഒരാളെ അനുസരിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് സമാനമായിട്ടുള്ള, അതിനർഹമായിട്ടുള്ള, ആദരണീയമായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ഇല്ലാത്ത വ്യക്തികളെ ആദരിക്കുമോ? ആദരിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട സംഗതി, ഈ വിധത്തിലുള്ള ഒരു മനോഭാവ, ഈ വിധത്തിലുള്ള ക്വാളിറ്റിയോടുകൂടെ നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമായി പ്രകാശിപ്പാനായിട്ട് സാധിക്കും. മാർട്ടിൻ ബ്യൂബർ എന്നുള്ള ഒരു ചിന്ത അതായത് ഒരു തിയോളജിയനാണ് പറഞ്ഞത്, ജീർണതയുള്ള സ്ഥാനത്ത് അരുത് എന്ന് പറയുവാൻ ആർജവത്വമുള്ള ഒരു വ്യക്തി ഒരിടത്തുണ്ടെങ്കിൽ അത് ആ ദേശത്തിൻ്റെ നന്മയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അരുത് എന്ന് പറയുവാനായിട്ട് ആർജവത്വമുണ്ടായിരിക്കണം. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് മുഖം നോക്കാതെ പറയാൻ, നിഷ്പക്ഷമായിട്ട് പറയാനായിട്ട് ആർജവത്വമുള്ള ഒന്നോ ഒരു മുറിയോ ആള് ഒരു ഇടത്തിലുണ്ടെങ്കിൽ ആ ഇടത്തിൽ തീർച്ചയായിട്ടും ദൈവീക ചൈതന്യം ഉണ്ടായിരിക്കും എന്നുള്ളത് ആ ചിന്തകൻ പറഞ്ഞു തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കരുണ കാണിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. നമ്മളിൽ ചിലരുടെ മനോഭാവം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെയും വിധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിതിനകത്തൊന്നും വിഷയമല്ല, അതുകൊണ്ട് ദൈവം എന്നെയും വിധിക്കുകയില്ല. മണ്ടത്തരമാണ്, അങ്ങനെ ചിന്തിക്കരുത്. അതുകൊണ്ട് നിസ്സംഗതയോടുകൂടെ ജീവിപ്പാനായിട്ട്, ഉത്തരവാദിത്വങ്ങളെ മറന്നുകൊണ്ട് ജീവിപ്പാനായിട്ട് ഒരു ദൈവ വൈതലിനും സാധിക്കുകയില്ല. ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശരിയായിട്ടുള്ള ദിശാബോധം നൽകി നമ്മുടെ സമൂഹത്തിന് മാതൃകയായി തീരുവാനായിട്ടാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് കർത്താവ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇരുള് നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശത്തിൻ്റെ സാന്നിധ്യമായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. കരുണയും നീതിയും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആണോ? ദൈവത്തിൽ നിന്നാണ് കരുണയും നീതിയും വരുന്നത്. അതുകൊണ്ട് കരുണയും നീതിയും പ്രവർത്തിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും, ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കരുണയും നീതിയും പ്രവർത്തിപ്പാനായിട്ട് സാധിക്കുന്നത്. നീതി പ്രവർത്തിക്കുക, നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു 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 സംഗതി ആണ് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നീതിക്ക് വേണ്ടി നിലപാടെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്, അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളുണ്ട്, ചലഞ്ചസ് ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കരുണയും നീതിയും ദൈവത്തിൽ നിന്ന് വരുന്നു. അനുതാപവും വിശ്വാസവും എവിടെ കണ്ടെത്തുന്നുവോ അവിടെ ദൈവം കരുണ ചൊരിയുന്നു. അനുതാപവും വിശ്വാസവും എവിടെ കണ്ടെത്തുന്നുവോ അവിടെ ദൈവം കരുണ ചൊരിയുന്നു. എവിടെ അവിശ്വാസവും മത്സരവും കാണുന്നുവോ അവിടെ ദൈവം നീതി പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവം നീതി പ്രവർത്തിക്കുന്നത് എവിടെയാണ്? അവിശ്വാസവും മത്സരവും കാണുന്നിടത്ത്. പാപിയുടെ മനോഭാവമാണ് തനിക്ക് ലഭിക്കേണ്ട ന്യായം തീരുമാനിക്കേണ്ടത്. അത് മത്തായിയുടെ സുവിശേഷം 18:21-35 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഉപമയാണ്. ഈ ഉപമ രക്ഷയെ വിശദീകരിക്കുന്നതിനല്ല. നിങ്ങളത് വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. മത്തായിയുടെ സുവിശേഷം 18:21-35 ഭാഗം. അവിടെ പാപിയുടെ മനോഭാവമാണ് തനിക്ക് ലഭിക്കേണ്ട ന്യായം തീരുമാനിക്കുന്നത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക. അല്ലാതെ രക്ഷയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ഈ ഉപമ രക്ഷയെ വിശദീകരിക്കുന്നതല്ല, പ്രത്യേക രണ്ട് കൂട്ട് ദാസന്മാരുടെ ക്ഷമാശീലത്തെ വെളിപ്പെടുത്തുന്നതാണ്. നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമ കാണിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ നേരെ തുറക്കപ്പെടുകയാണ്. സഹോദരനോട് ക്ഷമിക്കുമ്പോൾ, സഹോദരനെ സ്നേഹിക്കുമ്പോൾ, സഹോദരനെ മനസ്സിലാക്കുമ്പോൾ, സഹോദരനെ ഉൾക്കൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിങ്കിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുകയാണ്. അവിടെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് കർത്താവുമായുള്ള ബന്ധത്തിൽ ഈ ബന്ധത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നീതി റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജസ്റ്റിസ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു റിലേഷൻസ്. എവിടെ ബന്ധം തകിടം മറിയുന്നുവോ അവിടെ നീതിയില്ല. ഒരു കാലത്ത് അമേരിക്കയിൽ അതായിരുന്നു, ഇന്ത്യയിലും അതായിരുന്നു അല്ലേ. ഇവിടെ കറുത്തവനെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഐ ഹാവ് എ ഡ്രീം എന്നുള്ള ശക്തമായിട്ടുള്ള പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ്, അമേരിക്കയിൽ ഇന്നും അതിൻ്റെ അലിയടികൾ ഇന്നും ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ശക്തിയോടെ നിലനിൽക്കുക. അപ്പോൾ ബന്ധങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലായിരുന്നു. എവിടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നുവോ അവിടെ അനീതി കൊടി കുത്തി വാഴുകയാണ്. അതുകൊണ്ടാണ് മാർട്ടിൻ ബ്യൂബർ എന്ന തിയോളോജിയൻ ഇങ്ങനെ പറയുന്നു, ഇൻ ദ ബിഗിനിങ് വാസ് റിലേഷൻ. അത് വിശദീകരിക്കാം, ഞാൻ സമയം ഒരു രണ്ട് മിനിറ്റ് കൂടെ എടുത്തുകൊണ്ട്. ആദിയിൽ ബന്ധങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം ഇന്ന് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് ഈ തിയോളോജിയൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏദനിലെ ഒരു പശ്ചാത്തലത്തിലാണ്. ഏദനിലെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ബന്ധത്തിൻ്റെ ഒരു വളരെ ഊഷ്മളമായ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെ? ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്. ഗോഡ്, ക്രിയേഷൻ ആൻഡ് എൻവയൺമെൻറ്റ്. ദൈവവും ദൈവത്തിൻ്റെ സൃഷ്ടി ആദമും ഹവ്വായും പരിസരം, നല്ല ബന്ധമായിരുന്നു. ആ ഗാർഡനിൽ കർത്താവിൻ്റെ കൂടെ ആയിരുന്നു ഈ സഹോദരന്മാർ സഹോദരിയും ഉലാത്തിക്കൊണ്ടിരുന്നത് അല്ലേ. ഒരുമിച്ച് അവർ വർത്തമാനം പറഞ്ഞ് നടക്കുകയായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ആ ഗാർഡനുമായിട്ടുള്ള റിലേഷൻ, ആ മനോഹരമായ എൻവയൺമെൻറ്റിനെ അവർ വളരെ സന്തോഷത്തോടെ ചൂഷണം ചെയ്യാതെ, എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ കാത്തു സൂക്ഷിച്ചു. എന്നാൽ ഇന്ന് ഈ ബന്ധമുണ്ടോ? ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യൻ വിച്ഛേദിച്ചു, മനുഷ്യനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. ഇപ്പോൾ നമുക്കറിയാം എറണാകുളത്ത് നടക്കുന്നത്, മരാടിൽ നടക്കുന്നത് നമുക്കറിയാമല്ലേ. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരവർഗം, അതുകൊണ്ട് തന്നെ എത്ര ഫാമിലി അനാഥമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ ബന്ധത്തിന് അതിപ്രധാനമായിട്ടുള്ള ഗൗരവമേറിയ സ്ഥാനമുണ്ട്, ഗൗരവമേറിയ പങ്കാണ് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ സഹോദരനോട്, സഹോദരിയോട്, എൻ്റെ അയൽക്കാരനോട്, എൻ്റെ അടുത്തിരുന്ന് ആരാധിക്കുന്ന ഏത് ഒരു വ്യക്തിയാണെങ്കിലും അവനോടുള്ള മനോഭാവം വളരെ ഗൗരവമേറിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ദൈവസന്നിധിയിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ഓർമ്മയോടുകൂടെയൊക്കെ നമുക്കിനിയും നമ്മുടെ ആരാധനാ ജീവിതത്തെ നയിപ്പാനായിട്ട് സാധിക്കണം. ഈ ഒരു തിരിച്ചറിവോടുകൂടെ നമുക്കിനിയും ആത്മീയ ജീവിതത്തിൽ ഇടപെടാനായിട്ടിടയാകണം. അതുകൊണ്ട് കരുണ ലഭിക്കണമെങ്കിൽ കരുണ കാണിച്ചതുകൊണ്ടാകുകയില്ല. ഇവിടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നീതി ലഭിക്കുകയുള്ളൂ, കരുണ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്ത് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഹൃദയങ്ങളെ വിലയിരുത്തുന്നവനാണ്, ശോധന ചെയ്യുന്നവനാണ്. നമ്മുടെ പ്രവൃത്തിയും വാക്കും ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ വസിക്കുന്നവനാണ് ആര്? ദൈവം അല്ലേ. ഹൃദയത്തിൽ വസിക്കുന്നവനാണ് ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം പക്വതയുള്ളതായി തീരുവാൻ യാക്കോബും നല്ല ചിന്തകളാണ്, നമുക്ക് നൽകുന്ന ഇനിയുമുള്ള ചിന്തകൾ ഇതിലും ഗൗരവമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഈ വചനങ്ങളൊക്കെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ചൈതന്യമുള്ള ജീവിതം നയിപ്പാനായിട്ട് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങളോടുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വെറും കേട്ട് അത് മറന്നു പോകാതെ ഇതിൽ ഗൗരവമുള്ളതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിടണം. അത് കുറിച്ചിടുന്ന ഹൃദയത്തിലുമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിലുമാകാം. ഡയറിയിൽ കുറിച്ചിടുകയാണെങ്കിൽ വല്ലപ്പോഴും അത് തിരിച്ചു നോക്കണം. ആ വിധത്തിലൊക്കെ നല്ല ജീവിതം നയിച്ച് നല്ല ചൈതന്യമുള്ള സമൂഹത്തിൻ്റെ ഭാഗമായി ഈ ദേശത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നല്ലോ. അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു പർപ്പസുണ്ട്. ആ ഒരു പർപ്പസ് നമ്മളിലൂടെ നിവർത്തിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വിധത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം. അത് മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നതാണ്, മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായിരിക്കും. ആ വിധത്തിൽ അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. പി ചാക്കോച്ചൻ പ്രാർത്ഥന.
ജീവിതമായ എല്ലാ കാര്യങ്ങൾക്കും തിരുമ്പാതെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരാളുമില്ല.